സോക്രട്ടീസിന്റെ പ്രശിഷ്യനായ അരിസ്റ്റോട്ടിൽ തന്റെ ശിഷ്യോത്തമനായ അലക്സാണ്ടറോട് ഭാരതത്തിൽ നിന്ന് ഒരു ഗീതാചാര്യനെ ക്ഷണിച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഗീതയിലെ ഏകേശ്വരവാദമാണ് മോസസും ശ്രീ യേശുവും സൂഫി മതാചാര്യന്മാരുമൊക്കെ വിവിധ ലോകഭാഷകളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. ഗീത മനുഷ്യരാശിയുടെ അവിതർക്കിതമായ ധർമ്മഗ്രന്ഥമാണ്. ഇതിന് യഥാർത്ഥ ഗീത എന്ന പേരിൽ ശ്രീ അടകടാനന്ദജി രചിച്ച വ്യാഖ്യാനം നമുക്ക് ലഭിച്ച ഒരമൂല്യ നിധിയത്രേ. സർവഭക്തന്മാരും ചേർന്ന് സദയം ഇതിനെ ഓഡിയോ സീഡിയിലാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഗീതാവ്യാഖ്യാനം ജനങ്ങളെ പരമശ്രേയസിലേക്ക് നയിക്കട്ടെ. ഓം ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ ഷഷ്ടോധ്യായ, ഇനി ആറാം അധ്യായം. ലോകത്തിൽ ധർമ്മത്തിന്റെ പേരിൽ പലതരം ആചാരങ്ങളും പൂജാപദ്ധതികളും ഉണ്ടാകുമ്പോൾ അവയെ നിയന്ത്രിച്ച് ഈശ്വരന്റെ ഏകത്വം സ്ഥാപിക്കാൻ മഹാപുരുഷന്മാർ അവതരിക്കാറുണ്ട്. ക്രിയകൾ ഉപേക്ഷിച്ച് ജ്ഞാനി എന്നഭിമാനിച്ച് നിഷ്ക്രിയനായി കഴിയാനുള്ള പ്രവണത ശ്രീകൃഷ്ണന്റെ അവതാരകാലത്ത് വ്യാപകമായിരുന്നു. അതിനാൽ ജ്ഞാനയോഗത്തിലായാലും നിഷ്കാമ കർമ്മയോഗത്തിലായാലും സാധകൻ കർമ്മം ചെയ്യുക തന്നെ വേണമെന്ന് ശ്രീകൃഷ്ണൻ നാലാം പ്രാവശ്യവും ഈ അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ ക്ഷത്രിയന് യുദ്ധത്തേക്കാൾ മംഗളകരമായി ഒന്നുമില്ലെന്ന്, ഈ യുദ്ധത്തിൽ തോറ്റാലും ദോഷം ഇല്ല, ദേവത്വം കിട്ടും, ജയിച്ചാൽ മഹാമഹിമയും കിട്ടും എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ജ്ഞാനയോഗം കയ്യും കെട്ടി വെറുതെ ഇരിക്കലല്ലെന്നും ലാഭനഷ്ടങ്ങൾ ശ്രദ്ധിച്ച് തന്റെ യഥാർത്ഥ ശക്തിയെപ്പറ്റി ബോധവാനായി കർമ്മം ചെയ്യുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൂന്നാം അധ്യായത്തിൽ ഏത് മാർഗമാണ് ഉത്തമമെന്ന ചോദ്യത്തിന് രണ്ടിലും കർമ്മം അനിവാര്യമാണെന്നും രണ്ടിന്റെയും പരിണാമം ഒന്നുതന്നെയാണെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. കർമ്മം ചെയ്തില്ലെങ്കിൽ നൈഷകർമ്മ്യസിദ്ധി ഉണ്ടാവില്ലെന്നും ആരംഭിച്ച കർമ്മം നിർത്തിയാൽ പരമസിദ്ധി ലഭിക്കുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടിലും യജ്ഞക്രിയ അനിവാര്യമത്രേ. അഞ്ചാം അധ്യായത്തിൽ ഫലത്തിൽ ദൃഷ്ടിവെച്ച് നോക്കുമ്പോൾ ഏത് വഴിയാണ് സുഗമം എന്ന ചോദ്യത്തിന് രണ്ടും പരമശ്രേയസിലേക്കാണ് നയിക്കുന്നതെന്ന് ശ്രീകൃഷ്ണൻ മറുപടി കൊടുത്തു. എന്നാലും സാംഖ്യായോഗത്തെ അപേക്ഷിച്ച് നിഷ്കാമകർമ്മയോഗത്തിലൂടെയാണ് സന്യാസത്തിലെത്തുന്നത്. കർമ്മം ചെയ്യാതെ ആർക്കും യോഗിയാകാൻ സാധ്യമല്ല. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ മുന്നോട്ട് നീങ്ങുന്നവരുടെ രണ്ട് കാഴ്ചപ്പാടുകൾ മാത്രമാണ് ആ രണ്ട് മാർഗങ്ങൾ എന്ന് വന്നുകൂടുന്നു. ശ്രീ ഭഗവാൻ ഉവാച്ച.
അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ.
അർജുന, കർമ്മഫലത്തെ ആശ്രയിക്കാതെ അഥവാ കർമ്മം ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള കാമനയും ഉള്ളിലുണ്ടാവാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് സന്യാസി അല്ലെങ്കിൽ യോഗി. അല്ലാതെ അഗ്നികാര്യങ്ങൾ അതായത് ഹോമവും മറ്റും ഉപേക്ഷിച്ച് ക്രിയകൾ ചെയ്യാത്തവനല്ല സന്യാസി. ക്രിയകൾ പലവിധമുണ്ട്. ചെയ്യാൻ യോഗ്യമായതും നിശ്ചയമായും ചെയ്യേണ്ടതുമായ യജ്ഞപ്രക്രിയയാണവയിൽ പ്രധാനം. അതിൻ്റെ ശുദ്ധമായ അർത്ഥം ആരാധന എന്നാണ്. ആരാധ്യദേവനിൽ പ്രവേശിക്കാൻ ഉതകുന്ന നിയതവിധിയാണത്. അതിന് കാര്യരൂപം കൊടുക്കുന്നതാണ് കർമ്മം. അതു ചെയ്താൽ സന്യാസിയായി, യോഗിയായി. ഹം അഗ്നിനഹി ഛാത്തെ, ഞാൻ അഗ്നിയെ സ്പർശിക്കയില്ല എന്ന് പറഞ്ഞ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നവനും മേരേലിയെ കർമ്മഹീനഹീഹേ മേത്തോ ആത്മജ്ഞാനീഹും, എനിക്ക് കർമ്മമൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഞാൻ ആത്മജ്ഞാനിയാണ് എന്നവകാശപ്പെട്ട് കർമ്മം ചെയ്യാൻ പോലും ഒരുമ്പെടാത്തവനും ചെയ്യേണ്ട നിയതവിധികൾ അനുഷ്ഠിക്കാത്തവനും സന്യാസിയല്ല, യോഗിയുമല്ല. അപ്പോൾ ആരാണ് യോഗി?
യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നൈഹ സന്യസ്ത സങ്കൽപോ യോഗീ ഭവതി കശ്ചന.
അർജുന, സന്യാസം എന്ന് പറയുന്നത് തന്നെ യോഗം. എന്തെന്നാൽ സം സങ്കൽപ്പങ്ങളുടെ, ന്യാസം ത്യാഗം. കൂടാതെ ആരും യോഗിയാവുകയില്ല. കാമനകൾ ഉപേക്ഷിക്കുക എന്നത് രണ്ട് മാർഗത്തിലും ആവശ്യം തന്നെ. അപ്പോൾ കാര്യം എളുപ്പമായല്ലോ. ഉള്ളിൽ സങ്കൽപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഉടനെ യോഗിയായി തീരുമെന്നാണോ? അങ്ങനെയല്ലെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു.
ആരു രുക്ഷോർമുനേര്യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ.
യോഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താശീലനായ പുരുഷന് കർമ്മം ചെയ്യുകയല്ലാതെ മറ്റു പോംവഴിയില്ല. യോഗം ഇടതടവില്ലാതെ അനുഷ്ഠിച്ച് ലക്ഷ്യത്തിലെത്തുന്ന അവസ്ഥയിലെത്തുമ്പോൾ എല്ലാ സങ്കൽപ്പങ്ങളും ഉപേക്ഷിക്കണം. അതിനു മുൻപ് സങ്കൽപ്പങ്ങൾ വിട്ടൊഴിയാൻ വിഷമമാണ്. യോഗാരൂഢതയ്ക്ക് ശമമാണ് കാരണം.
യദാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്യതേ സർവസങ്കൽപസന്യാസീ യോഗാരൂഢസ്തദോച്യതേ.
ഏത് കാലത്തിലാണോ പുരുഷൻ ഇന്ദ്രിയഭോഗങ്ങളിലോ കർമ്മങ്ങളിലോ ആസക്തനാകാത്തത്, ആ സമയത്തിൽ നിയത കർമ്മങ്ങൾ ആവശ്യമില്ലാത്ത ആ പരിപക്വാവസ്ഥയിൽ സർവസങ്കൽപ്പങ്ങളും ഇല്ലാതാകുന്നു. അതാണ് സന്യാസം. അതാണ് യോഗാരൂഢന്റെ അവസ്ഥ. വഴിയിൽ കിടന്നു കിട്ടുന്ന ഒന്നല്ല യോഗാരൂഢത അഥവാ സന്യാസം. ഇതുകൊണ്ടുള്ള ലാഭം എന്താണ്?
ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഃ.
അർജുന, ഒരാൾ തന്നെ സ്വയം ഉദ്ധരിക്കണം. തന്റെ ആത്മാവിനെ അധോഗതിയിൽ എത്തിക്കരുത്. ആത്മാവ് തന്റെ മിത്രമാണ്. ആത്മാവ് തന്നെയാണ് തന്റെ ശത്രുവും. എപ്പോഴാണ് ആത്മാവ് ശത്രുവോ മിത്രമോ ആകുന്നത്?
ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്.
ഏത് ജീവാത്മാവിലൂടെയാണോ ഒരാളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ജയിക്കപ്പെട്ടത്, അയാൾക്ക് ആ ജീവാത്മാവ് ബന്ധുവാണ്. ഏത് ജീവാത്മാവിലൂടെയാണോ ഒരാളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ജയിക്കപ്പെടാത്തത്, അയാൾക്ക് ആ ആത്മാവ് ശത്രുവായും വർത്തിക്കുന്നു. സൃഷ്ടിയിൽ ഒരാൾക്ക് തന്റെ ആത്മാവല്ലാതെ വേറൊരു ബന്ധുവോ ശത്രുവോ ഇല്ലെന്നും, ബന്ധുവാകുമ്പോൾ പരമമംഗളപദത്തിലേക്കും ശത്രുവാകുമ്പോൾ നീചയോനിയിലേക്കും ആ ആത്മാവ് തന്നെ നയിക്കുമെന്നും ശ്രീകൃഷ്ണൻ ഇവിടെ അഭിപ്രായപ്പെടുന്നു. സാധാരണയായി ആളുകൾ താൻ ആത്മാവാണെന്ന് അഭിമാനിക്കാറുണ്ട്. ആത്മാവിനെ ആയുധം മുറിപ്പെടുത്തുകയില്ല, അഗ്നി ദഹിപ്പിക്കയില്ല. ആത്മാവ് അമൃതസ്വരൂപവും മാറ്റിമറിക്കാൻ പറ്റാത്തതുമാണെന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ അങ്ങനെ അഭിമാനിക്കുന്നവർ ആത്മാവ് അധോഗതിയിലേക്ക് പോകുമെന്നുള്ള ഈ ഗീതാവാക്യം കാര്യമായി പരിഗണിക്കുന്നില്ല. നിയതവിധികൾ അനുഷ്ഠിച്ചാൽ ആത്മാവിനെ ഉദ്ധരിക്കാൻ കഴിയുമെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ആത്മാവ് അനുകൂലമാവുമ്പോൾ എന്താണ് ലക്ഷണം?
ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാമാനാപമാനയോ.
തണുപ്പിലും ചൂടിലും സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ആരുടെ മനസ്സാണോ എപ്പോഴും ശാന്തമായിരിക്കുന്നത്, ആത്മാവിനെ സ്വാധീനമാക്കിയ അവരിൽ പരമാത്മാവ് സദാ സ്ഥിതി ചെയ്യുന്നു, ഒരിക്കലും മാറി നിൽക്കുന്നില്ല. ആരാണോ ജിതാത്മാവുമായി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കീഴടക്കി കഴിയുന്നത്, അവരുടെ മനോവൃത്തികൾ പരമശാന്തിയിൽ ആമഗ്നമത്രേ. ഇതാണ് ഉദ്ധരിക്കപ്പെട്ട ആത്മാവിന്റെ അവസ്ഥ. ഈ വിഷയത്തെപ്പറ്റിയുള്ള ചർച്ച തുടരുന്നു.
ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്തൈത്യുച്യതേ യോഗീ സമലോഷ്ടാശ്മകാഞ്ചനഃ.
ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് സംതൃപ്തമായ മനസ്സും അചഞ്ചലവും സ്ഥിരവും വികാരരഹിതവുമായ നിലപാടും സവിശേഷം കീഴ്പ്പെടുത്തിയ ഇന്ദ്രിയങ്ങളും മണ്ണ് കല്ല് സ്വർണം എന്നിവയിൽ സമാന ദൃഷ്ടിയും ഉള്ള യോഗിയെ യുക്തൻ എന്ന് വിളിക്കുന്നു. യുക്തൻ എന്നാൽ യോഗസിദ്ധിയുള്ളവൻ അഥവാ യോഗത്തിന്റെ പരമകാഷ്ഠയിലെത്തിയവൻ എന്നർത്ഥം. യോഗേശ്വരൻ 5-ാം അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഇത്തരം ആളുകളെ ചിത്രീകരിച്ചിട്ടുണ്ട്. പരമസാക്ഷാത്കാരത്തിലൂടെ നേടിയ അറിവാണ് ജ്ഞാനം. ഇഷ്ടദേവത ഒരിഞ്ചെങ്കിലും അകലെയാണെങ്കിൽ, അറിയാനുള്ള ഇച്ഛ സാഫല്യം നേടിയില്ലെങ്കിൽ, അങ്ങനെയുള്ളയാൾ അജ്ഞാനി തന്നെ. പരമാത്മാവ് എങ്ങനെ സർവവ്യാപിയായി, എങ്ങനെ ഭക്തന് പ്രചോദനമരുളുന്നു, അനേകം ജീവാത്മാക്കൾ എങ്ങനെ ഒന്നിച്ച് വഴികാട്ടിയാവുന്നു, എങ്ങനെ ത്രികാലജ്ഞനാകുന്നു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചവനാണ് വിജ്ഞാനം നേടിയവൻ. വിജ്ഞാനം പരമജ്ഞാനം തന്നെ. ഹൃദയത്തിൽ ഇഷ്ടദേവതയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതു മുതൽ നിർദ്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങും. പക്ഷേ തുടക്കത്തിൽ അതിന്റെ പൊരുൾ പിടികിട്ടിയെന്നു വരില്ല. യോഗം പരമകാഷ്ഠയിലെത്തുമ്പോഴേ സാധകന് പരമാത്മനിർദ്ദേശം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. ഇതാണ് വിജ്ഞാനം, അതായത് വിശിഷ്ടമായ ജ്ഞാനം. യോഗാരൂഢനായ മുക്തപുരുഷന്റെ അന്തഃകരണം ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നു. ഇത്തരം യുക്തപുരുഷന്മാരുടെ സ്ഥിതിയെ നിരൂപണം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണൻ വീണ്ടും ഇങ്ങനെ പറയുന്നു.
സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ.
ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം മഹാപുരുഷൻ സമദർശിയും സമവർത്തിയുമായി തീരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ 18-ാം പദ്യത്തിൽ വിവരിച്ച പണ്ഡിത ലക്ഷണത്തിന്റെ തുടർച്ചയാണിത്. ഹാർദവമായി സഹായം ചെയ്യുന്ന സഹൃദയരിലും ശത്രുക്കൾ, മിത്രങ്ങൾ, ഉദാസീനർ, വിരോധികൾ, ബന്ധുജനങ്ങൾ, ധർമാത്മാക്കൾ, പാപികൾ എന്നിവരിലും സമദൃഷ്ടിയോടെ കഴിയുന്ന യോഗയുക്തൻ അതിശ്രേഷ്ഠനത്രേ. ആ പുരുഷൻ ഭൗതിക കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം ആത്മാവിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കഴിയുന്നു. സാധകനും സിദ്ധപുരുഷനും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേയുള്ളൂ. ഒരാൾ താഴത്തെ നിലയിലൂടെ ഉയരാൻ ശ്രമിക്കുന്നു, അപരൻ പരമാത്മസിദ്ധിയുടെയും പരിശുദ്ധിയുടെയും ഉപരിതലത്തിൽ എത്തിക്കഴിഞ്ഞു. എന്നാലും ഇരുവരുടെയും പ്രയത്നം സമാനം തന്നെ. യോഗയുക്തന്റെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും പെരുമാറ്റത്തിന്റെ സവിശേഷതകളെപ്പറ്റിയും അടുത്ത 5 ശ്ലോകങ്ങളിലായി വിവരിക്കുന്നു.
യോഗീയുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ.
ചിത്തത്തെ കീഴടക്കാൻ ശ്രമിക്കുന്ന യോഗി മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും നിയന്ത്രണ വിധേയമാക്കി വാസനകളും സങ്കല്പങ്ങളും ഇല്ലാതാക്കി വിജനതയിൽ ഏകാഗിയായിരുന്ന് ആത്മസാക്ഷാത്കാരത്തിന് സഹായകമായ യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യണം. ആ യോഗിയുടെ ഇരിപ്പും ഇരിപ്പിടവും എങ്ങനെയായിരിക്കണം?
ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം.
ആദ്യമായി ശുദ്ധമായ ഭൂമിയിൽ ദർഭയോ മാൻതോലോ പലകയോ ഇട്ട് വളരെ പൊങ്ങിയോ വളരെ താണോ അല്ലാത്ത ഇരിപ്പിടം തയ്യാറാക്കണം. ശുദ്ധഭൂമി എന്നാൽ ചപ്പുചവറുകൾ മാറ്റി തൂത്ത് വൃത്തിയാക്കിയ സ്ഥലം എന്നർത്ഥം. അവിടെ മാൻതോലോ പായയോ പട്ടുവസ്ത്രമോ കമ്പിളി പുതപ്പോ വിരിക്കാം. പലക കൊണ്ടും ഇരിപ്പിടമുണ്ടാക്കാം. ഇരിപ്പിടം ഇളകുന്നതാകരുത്. പൂജ്യ പരമാനന്ദഗുരു നിലത്തുനിന്ന് 5 ഇഞ്ച് മാത്രം പൊക്കമുള്ള ഇരിപ്പിടമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരിക്കൽ ആരാധകന്മാർ 1 അടി ഉയരമുള്ളതും മാർബിളിൽ തീർത്തതുമായ ഒരു പീഠം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഒരു ദിവസം ഇരുന്ന ശേഷം അത് സന്യാസിക്ക് പറ്റിയതല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഉപേക്ഷിച്ചു. അധികം ഉയർന്ന ഇരിപ്പിടം സന്യാസിയെ ഗർവിഷ്ഠനാക്കും. തീരെ താണത് ഹീനതയ്ക്കോ ക്ഷീണതയ്ക്കോ കാരണമാക്കും. അതിനാൽ ഇത്തരം ഇരിപ്പിടം മതി എന്നദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം തനിക്ക് സമ്മാനിച്ച പീഠം കാട്ടിലുള്ള ഒരു മരച്ചുവട്ടിലേക്ക് മാറ്റി. അവിടെ മഹാരാജി പോകുമായിരുന്നില്ല. ഇതാണ് മഹാപുരുഷന്മാരുടെ പ്രവൃത്തിയിലൂടെയുള്ള ശിക്ഷണം. സാധകന്മാർക്ക് ഉയർന്ന സിംഹാസനം അഭികാമ്യമല്ല. അതുപയോഗിച്ചാൽ ഭജനപൂർത്തിയല്ല, അഹങ്കാരമായിരിക്കും ആദ്യമുണ്ടാവുക.
തത്രൈകാഗ്രം മനഃ കൃത്വാ യത ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജാ യോഗമാത്മവിശുദ്ധയേ.
ഉചിതമായ ആസനത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ചിത്തേന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് അന്തഃക്കരണ ശുദ്ധിക്കായി യോഗാഭ്യാസം ആരംഭിക്കണം. ഇരിക്കുന്നത് ഏതു രീതിയിൽ?
സമം കായ ശിരോ ഗ്രീവം ധാരയന്ന ചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ.
ഉടൽ, കഴുത്ത്, ശിരസ് എന്നിവയെ നേരെയാക്കി ഉറപ്പിച്ചു നിർത്തിയിരിക്കണം. എന്നിട്ട് മൂക്കിന്റെ അറ്റത്തു നോക്കണം. ഇടംവലം നോക്കാതെ ദൃഷ്ടി നേരെ നിർത്തണമെന്നേ ഇതിനർത്ഥമുള്ളൂ. മറ്റു ദിക്കുകളിലേക്ക് നോക്കാതെ ഏകാഗ്രമായി സ്ഥിരമായി ഇരിക്കണം.
പ്രശാന്താത്മാ വിഗതഭീ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമ്യമചിത്തോ യുക്ത ആസീത മത്പരഃ.
സാധകൻ ബ്രഹ്മചര്യവ്രതത്തിൽ സ്ഥിതനായി നിയതവിധികൾ ചെയ്യണം. ഉൽപാദനേന്ദ്രിയ നിയന്ത്രണമാണ് ബ്രഹ്മചര്യമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ വിഷയങ്ങളെ സ്മരിക്കുകയും കാമോദ്ദീപക രംഗങ്ങൾ കാണുകയും ബാഹ്യവിഷയങ്ങളെ സ്പർശിക്കുകയും വിഷയോത്തേജക ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്താൽ മേൽ സൂചിപ്പിച്ച നിയന്ത്രണം എങ്ങനെ സാധ്യമാവും? ബ്രഹ്മ ആചരതി സ ബ്രഹ്മചാരി, ബ്രഹ്മത്തെ ആചരിക്കുന്നവൻ ബ്രഹ്മചാരി എന്നാണ് പദത്തിന്റെ അർത്ഥം. ബ്രഹ്മം എന്നാൽ ജ്ഞാനമെന്നർത്ഥം. ജ്ഞാനരൂപത്തിലുള്ള നിയതകർമ്മങ്ങൾ ആചരിക്കുന്ന ബ്രഹ്മചാരി സനാതനമായ ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്നു. മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വിടർത്തിയെടുത്ത് പ്രാണായാമത്തിലും ധ്യാനത്തിലും ലയിപ്പിക്കണം. മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ ബാഹ്യസ്മരണം പിന്നെ ആര് നടത്തും? മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ ഇന്ദ്രിയങ്ങളെല്ലാം ശാന്തവും നിയന്ത്രിതവുമാവും. അതിനാൽ യോഗി ബ്രഹ്മത്തിന്റെ ആചരണത്തിൽ ശ്രദ്ധാലുവായി ഭയമില്ലാതെ ശാന്തമായ അന്തഃക്കരണത്തോടെ മനസ്സിനെ കീഴടക്കി ചിത്തത്തെ പരമാത്മാവിൽ ലയിപ്പിച്ച് ബ്രഹ്മപരായണനായി കഴിയണം.
യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാ മത്സംസ്ഥാമധിഗച്ഛതി.
ഇപ്രകാരം സ്വയം ബ്രഹ്മചിന്തനത്തിൽ സദാ വ്യാപൃതനായി സംയതമനസ്കനായ യോഗി യജ്ഞത്തിന്റെ പരമകാഷ്ഠയായ ശാന്തിയിൽ മുഴുകുന്നു. അതിനാൽ എപ്പോഴും സ്വയം കർമ്മനിരതനാവുക. പരമാനന്ദകരമായ ശാന്തിയിൽ മുഴുകണമെങ്കിൽ ശാരീരിക സംയമവും ഉചിതമായ ഭക്ഷണവും മറ്റും ആവശ്യമാണെന്ന് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കുന്നു.
നചൈകാന്തമനശ്നതഃ നചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന.
അർജുന, അമിത ഭക്ഷണം കഴിക്കുന്നവർക്കും ആഹാരം കഴിക്കാത്തവർക്കും കൂടുതൽ ഉറങ്ങുന്നവർക്കും തീരെ ഉറങ്ങാത്തവർക്കും യോഗം സിദ്ധിക്കയില്ല. ആർക്കാണത് സിദ്ധിക്കുന്നത്?
യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ.
ദുഃഖനാശകരമായ ഈ യോഗം ഉചിതമായ ആഹാരവിഹാരങ്ങളും കർമ്മത്തിന് സഹായകമായ പ്രവൃത്തികളും സമതുലിതമായ നിദ്രാജാഗരണങ്ങളും ഉള്ളവർക്ക് മാത്രമേ പൂർണ്ണതയിലെത്താൻ കഴിയൂ. അമിത ഭക്ഷണം ആലസ്യത്തെയും നിദ്രയെയും പ്രമാദത്തെയും ക്ഷണിച്ചു വരുത്തും. അപ്പോൾ നന്നായി സാധന ചെയ്യാൻ പറ്റാതെ വരും. ആഹാരം കഴിക്കാതിരുന്നാൽ ഇന്ദ്രിയങ്ങൾ ക്ഷീണിതങ്ങളാവും. അപ്പോൾ നിശ്ചലവും സ്ഥിരവുമായിരിക്കാൻ കഴിയാതെ വരും. പൂജ്യ പരമാനന്ദഗുരു പറയാറുണ്ട്, പതിവ് ഭക്ഷണത്തിൽ നിന്ന് ഒന്നരയോ രണ്ടോ റൊട്ടി വെട്ടിക്കുറയ്ക്കണം. വിശ്രമത്തോടൊപ്പം കുറച്ച് പരിശ്രമവും ചെയ്യണം. എന്നാലേ ശരിക്ക് രക്തസഞ്ചാരമുണ്ടാവൂ. രക്തസഞ്ചാരം കുറഞ്ഞാൽ രോഗഗ്രസ്തരാവും. ഉണർന്നിരിക്കൽ, ഉറക്കം, ആഹാരം എന്നിവ ആയുസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂജ്യ പരമാനന്ദ ഗുരുവിന്റെ അഭിപ്രായത്തിൽ സന്യാസി 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങേണ്ട കാര്യമില്ല. മറ്റ് സമയം ഈശ്വര ഭജനത്തിൽ മുഴുകിക്കഴിയണം. നിർബന്ധമായും ഉറങ്ങാതെയിരുന്നാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചെന്നു വരും. കർമാചരണങ്ങൾക്കനുരൂപമായി സാധകൻ പ്രയത്നശീലനായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ യോഗസിദ്ധി ഉണ്ടാവൂ.
യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ.
ഇങ്ങനെ യോഗാഭ്യാസത്തിലൂടെ മെരുക്കിയെടുത്ത മനസ്സ് പരമാത്മാവിൽ വിലീനമാകുമ്പോൾ കാമനകളിൽ നിന്ന് വിടുതൽ നേടുന്ന പുരുഷൻ യോഗയുക്തനായിത്തീരുന്നു. ഇനി കീഴടക്കപ്പെട്ട ചിത്തത്തിന്റെ ലക്ഷണം പറയുന്നു.
യഥാ ദീപോ നിവാതസ്ഥോ നീങ്കതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ.
വായുവില്ലാത്ത സ്ഥലത്ത് വെച്ച വിളക്ക് നിശ്ചലമായിരിക്കുന്നു. അവിടെ ദീപനാളം ഇളകാതെ നേരെ മുകളിലേക്കുയരും. ഇതുപോലെയാണ് പരമാത്മധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ ചിത്തവും. ഈ സന്ദർഭത്തിൽ ഉദാഹരിക്കാൻ കൂടുതൽ നല്ലത് സാമ്പ്രാണിത്തിരിയാണ്. കാറ്റില്ലെങ്കിൽ അതിന്റെ പുക നേരെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. ചിത്തം കീഴടക്കിയാൽ അത് നിരുദ്ധമാവും. എന്നാൽ അപ്പോഴും അത് ബ്രഹ്മത്തിൽ ലയിച്ചുവെന്ന് പറയാനാവില്ല. വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്തത്തിന്റെ അവസ്ഥ എന്താണ്?
യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി.
യോഗാഭ്യാസത്തിലൂടെ നിരുദ്ധമായ ചിത്തം വികാരവിരക്തമായി പരമാത്മാവിനെ പ്രാപിക്കുമ്പോൾ സ്വന്തം ആത്മാവിലൂടെ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ തന്നെ സന്തോഷം അനുഭവിക്കുന്നു. അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മം വാർദ്ധക്യമില്ലാത്തതും മരണരഹിതവും ശാശ്വതവും അവ്യക്തവും അമൃതസ്വരൂപവുമാകുന്നു. അതിൽ ലയിക്കുമ്പോൾ ജീവാത്മാവും അങ്ങനെ തന്നെയായിത്തീരും. എന്നാൽ ബ്രഹ്മം അചിന്ത്യവുമാണല്ലോ. ചിത്തവും ചിത്തജന്യ ചിന്തകളും ഉള്ളിടത്തോളം കാലം ആ പരമാത്മാവ് നിങ്ങൾക്ക് ഉപഭോഗ വിഷയവുമാവുകയില്ല. ചിത്തനിരോധവും ചിത്തവിലയവും ഉണ്ടാകുന്നതോടെ ഈശ്വരീയ ഗുണധർമ്മങ്ങൾ സ്വന്തം ആത്മാവിലും കാണപ്പെടുകയും അങ്ങനെ ആത്മാവിൽ തന്നെ ആനന്ദിക്കാനും ആവുന്നു. ഇതാണ് ആത്മാവിന്റെ ആനന്ദസ്വരൂപം. ഇതാണ് പരമകാഷ്ഠ. ഇതിനെ അടുത്ത ശ്ലോകം കൊണ്ട് പൂരിപ്പിക്കുന്നു.
സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ.
ഇന്ദ്രിയങ്ങൾക്കതീതവും ശുദ്ധവും സൂക്ഷ്മവുമായ ബുദ്ധിയിലൂടെ ഗ്രഹിക്കാവുന്ന അനന്തമായ ആനന്ദം അനുഭവിക്കുന്ന യോഗി ഭഗവത് സ്വരൂപത്തിന്റെ തത്വം അറിഞ്ഞ് ബ്രഹ്മനിഷ്ഠനായി ഇളകാതെ സ്ഥിതി ചെയ്യുന്നു.
യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിന് സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ.
ഈശ്വര സാക്ഷാത്കാരമെന്ന ലാഭം, അതായത് ആരാധനയുടെ പരമകാഷ്ഠയിലുള്ള ശാന്തി നേടിയവർക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ഒരു നേട്ടവും ഇതിനേക്കാൾ വലുതല്ല. ഈ അവസ്ഥയിലെത്തിയവരെ എത്ര വലിയ ദുഃഖവും ഉലയ്ക്കുകയില്ല. എന്തെന്നാൽ ദുഃഖം അനുഭവിക്കേണ്ട ചിത്തം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.
തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംഗീതം സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസ.
ലോകത്തിന്റെ സംയോഗ വിയോഗങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണ് യോഗം. ആത്യന്തികമായ സുഖവുമായി ഇണങ്ങിച്ചേരുന്ന അവസ്ഥ, പരമതത്വമായ പരമാത്മാവുമായുള്ള ഒത്തുചേരലാണത്. ഇത് നിശ്ചയദാർഢ്യമുള്ള മനസ്സോടുകൂടി അനുഷ്ഠിക്കണം. ധീരതയോടെ നടത്തുന്ന പ്രവർത്തനം കൊണ്ടേ യോഗം വിജയിക്കൂ.
സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സ്ത്യക്ത്വാ സർവാന് ശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ.
അങ്ങനെ സങ്കൽപ്പത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ കാമനകളിൽ നിന്നും വാസനകളിൽ നിന്നും ആസക്തിയിൽ നിന്നും പൂർണമായും വിമുക്തനായി മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം എല്ലാവിധത്തിലും കീഴടക്കി യോഗമനുഷ്ഠിക്കണം.
ശനൈഹി ശനൈരുപരമേ ബുദ്ധ്യാധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്.
അതുകൊണ്ട് അനുക്രമം യോഗാഭ്യാസമനുഷ്ഠിച്ച് ലക്ഷ്യത്തിലെത്തണം. ചിത്തനിരോധവും ചിത്തവിലയവും ഉണ്ടാകണം. അതിനുശേഷം ധീരമായ ബുദ്ധിയോടെ മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിക്കണം. അപ്പോൾ ചിന്തകൾ വഴിമുടക്കാതെ നോക്കണം. തുടക്കത്തിൽ ഏകാഗ്രത കിട്ടാൻ പ്രയാസമാണ്. അതിനെപ്പറ്റി യോഗേശ്വരൻ എന്തു പറയുന്നുവെന്ന് നോക്കാം.
യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതദ് ആത്മന്യേവ വശം നയേ.
സ്ഥിരമായി നിൽക്കാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ സാംസ്കാരിക ബന്ധനങ്ങളിൽ നിന്നും വിടർത്തി അടിക്കടി അന്തരാത്മാവിൽ തളച്ചിടാൻ ശ്രമിക്കണം. എന്നാൽ ചിലർ ഇങ്ങനെ പറയുന്നു, മനസ്സ് പോകുന്നിടത്ത് പോകട്ടെ, പ്രകൃതിയിൽ മുഴുകുന്നെങ്കിൽ മുഴുകട്ടെ, പ്രകൃതി തന്നെ ബ്രഹ്മത്തിന്റെ ഉള്ളിലുള്ള പ്രതിഭാസമല്ലേ, പ്രകൃതിയിൽ നടത്തുന്ന സഞ്ചാരം ബ്രഹ്മത്തിന് വെളിയിലല്ലോ. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ നിഗമനം തെറ്റാണെന്നാണ്. മനസ്സ് എവിടെ അലയുന്നുവോ അവിടെ വെച്ച് തന്നെ നിയന്ത്രിക്കുക, എന്നിട്ട് പരമാത്മാവുമായി ബന്ധിപ്പിക്കുക. മനസ്സിനെ നിരോധിക്കാം. ഈ നിരോധത്തിന്റെ പരിണാമം എന്ത്?
പ്രശാന്തമനസം യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം.
പൂർണമായും ശാന്തമായ മനസ്സോടുകൂടിയവനും പാപരഹിതനും രജോഗുണം ശമിച്ചവനും ബ്രഹ്മത്തോട് ഐക്യം പ്രാപിച്ചവനുമായ യോഗിക്ക് സർവോത്തമമായ ആനന്ദം ലഭിക്കുന്നു. ഈ ആനന്ദത്തിനുപരിയായി ലോകത്ത് മറ്റൊന്നുമില്ല. ഇക്കാര്യത്തിന് വീണ്ടും ഊന്നൽ കൊടുക്കുന്നു.
യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ.
പാപരഹിതനായ യോഗി ഇങ്ങനെ തന്റെ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ച് സുഖകരമായ പരമാത്മപ്രാപ്തിയുടെ അനന്തമായ ആനന്ദം അനുഭവിക്കുന്നു. ബ്രഹ്മത്തെ സ്പർശിച്ച് ബ്രഹ്മത്തിൽ പ്രവേശിച്ച് അവസാനിക്കാത്ത ആനന്ദം നേടിയത് ഈശ്വര ചിന്തനത്തിലൂടെയാണ്. ഈശ്വരധ്യാനം അനിവാര്യമാണെന്നർത്ഥം. ഇക്കാര്യത്തെപ്പറ്റി വീണ്ടും വിശദീകരിക്കുന്നു.
സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനം.
യോഗചര്യയിലൂടെ സിദ്ധി നേടിയ യോഗി എല്ലാവരെയും സമഭാവനയോടെ വീക്ഷിക്കുന്നു. ആത്മാവ് എല്ലാ ജീവികളിലും നിറഞ്ഞു നിൽക്കുകയാണെന്നറിയുന്നു. എല്ലാ ജീവജാലങ്ങളും ആത്മാവിൽ അടങ്ങിയിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള സമവീക്ഷണം കൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുക?
യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി.
എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവായ എന്നെ കാണുകയും എല്ലാ ജീവജാലങ്ങളും എന്നിൽ അടങ്ങിയിരിക്കുകയാണെന്നറിയുകയും ചെയ്യുന്ന പുരുഷന് ഞാൻ അദൃശ്യനല്ല. എനിക്ക് ആ പുരുഷനും അദൃശ്യനല്ല. ഇതാണ് പരമാത്മാവുമായി ഉണ്ടാകുന്ന ബന്ധവും സഖ്യഭാവവും സാമീപ്യമുക്തിയും.
സർവഭൂതസ്ഥിതം യോ മാ ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ.
അനേകത്വം വിട്ട് ഏകത്വഭാവനയോടെ പരമാത്മാവായ എന്നെ ഭജിക്കുന്ന യോഗി ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നാലും എന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തെന്നാൽ എന്നെ വിട്ടാൽ പിന്നെ ആരും അയാളെ രക്ഷിക്കാനില്ല. അയാളുടെ എല്ലാ സങ്കല്പങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഇരിക്കുകയോ നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് എന്റെ സങ്കല്പത്തിന് വിധേയമായിട്ടാണ്.
ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വായതി വാ ദുഃഖം സയോഗീ പരമോ മതഃ.
ഹേ അർജുന, തന്നെപ്പോലെ മറ്റുള്ളവരെയും കരുതുന്ന സമദർശിയായ യോഗി സുഖദുഃഖങ്ങളെ സമാനമായി സ്വീകരിക്കുന്നു. ഭാവഭേദമില്ലാതെയായ ആ യോഗി പരമശ്രേഷ്ഠനായി മാനിക്കപ്പെടുന്നു. അർജുന ഉവാച:
യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം.
ഹേ മധുസൂദന, നേരത്തെ അങ്ങ് വിവരിച്ചു തന്നതും സമുത്വദൃഷ്ടി നൽകുന്നതുമായ ഈ യോഗാചരിയിൽ മനസ്സിന്റെ ചാഞ്ചല്യം മൂലം വളരെ നേരം ആമഗ്നനാവാൻ ആവുന്നില്ല.
ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാഥി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്നേ വായോരിവ സുദുഷ്കരം.
ഹേ കൃഷ്ണ, ഈ മനസ്സ് അതീവ ചഞ്ചലമാണ്. ഉലയുന്നതും മറ്റുള്ളവരെ ഉലയ്ക്കുന്നതുമാണെന്ന് താൽപര്യം. കൊടുങ്കാറ്റിനെ എന്ന പോലെ പിടിച്ചു നിർത്താനാവാത്തതും ശക്തിമത്തുമായ ഇതിനെ അടക്കുവാൻ വളരെ പ്രയാസമാണ്. ഇതിന് ശ്രീകൃഷ്ണന്റെ മറുപടി: ശ്രീ ഭഗവാൻ ഉവാച:
അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗ്രഹ്യതേ.
മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പാടുപെടുന്ന മഹാബാഹുവായ അർജുന, മനസ്സ് ചഞ്ചലമാണെന്നുള്ളതിന് സംശയമില്ല. നിരന്തരം പ്രയത്നിച്ചാലേ ഇത് നിയന്ത്രിക്കാനാവൂ. എന്നാൽ ഹേ കൗന്ദേയ, മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ആർക്കും കീഴടക്കാം. മനസ്സിനെ ഏകാഗ്രമായി സ്ഥിരമായി ഒരിടത്തുറപ്പിക്കാൻ ഇടതടവില്ലാതെ പ്രയത്നിക്കുന്നതാണ് അഭ്യാസം. കണ്ണിനും കാതിനും രസമേകുന്ന കാര്യങ്ങളിൽ, ഇഹലോകത്തും പരലോകത്തുമുള്ള സുഖഭോഗങ്ങളിലുള്ള രാഗത്തെ ഉപേക്ഷിക്കുന്നതാണ് വൈരാഗ്യം. ദുഷ്കരമല്ലെങ്കിലും അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിനെ കീഴടക്കാനാവുമെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു.
ദുഷ്പ്രാപ ഇതി മേ മതി വശാത്മനാതു യതതാ ശക്യോ വാപ്തുമുപായതഃ.
മനസ്സിനെ വശത്താക്കാത്ത ആൾക്ക് യോഗിയാകാൻ സാധ്യമല്ല. എന്നാൽ മനസ്സിനെ സ്വാധീനമാക്കിയ പ്രയത്നശാലിയായ പുരുഷന് യോഗം സഫലമായി അനുഷ്ഠിക്കാം എന്നാണ് ശ്രീകൃഷ്ണന്റെ അഭിപ്രായം. മനോജയം അർജുനൻ കരുതുന്നതുപോലെ അത്ര ദുഷ്കരമല്ലെന്നും കഠിനമെന്ന് കരുതി ഇതിനെ വിട്ടുകളയരുതെന്നും, മനസ്സിനെ വശമാക്കിയാൽ യോഗത്തെയും വശമാക്കാമെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു. ഇനി അർജുനന്റെ മറ്റൊരു ചോദ്യം. അർജുന ഉവാച:
ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യയോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി.
ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചില്ലെങ്കിലും യത്നം ഫലിക്കാത്തതിനാൽ മനസ്സ് വെടിഞ്ഞ് ഭഗവത് സിദ്ധി നേടാതെ വിഷണ്ണനായ സാധകന് എന്ത് ഗതിയാണ് ഉണ്ടാവുക?
കച്ചിന്നോ ഭയ വിഭ്രഷ്ടഃ ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി.
മഹാബാഹുവായ ശ്രീകൃഷ്ണ ഭഗവത് പ്രാപ്തിയുടെ മാർഗത്തിൽ നിന്നും തെറ്റിമാറിയ ആ മോഹിതനായ പുരുഷൻ ചിന്നഭിന്നമായ മേഘം പോലെ രണ്ട് ഭാഗത്തുനിന്നും അടിച്ച് പറത്തപ്പെട്ട് നഷ്ടഭ്രഷ്ടനായി പോവുകയില്ലേ? ആകാശത്തു ചിതറിക്കിടക്കുന്ന ചെറുമേഘങ്ങൾക്ക് മഴ പെയ്യിക്കാനോ വലിയ മേഘങ്ങളിൽ ചെന്ന് ചേരാനോ സാധിക്കുന്നില്ല. അവ കാറ്റടിച്ച് പറത്തപ്പെട്ട് ഇല്ലാതായി പോകുന്നു. അതുപോലെ കുറേക്കാലം യോഗാഭ്യാസം ചെയ്തിട്ട് ഭഗ്നാശനായി അത് മുടക്കിയവൻ നശിച്ചു പോവുകയില്ലേ? അവന് അങ്ങയിൽ വന്ന് ലയിക്കാനോ ഇഹലോകഭോഗങ്ങൾ അനുഭവിക്കാനോ സാധിക്കാതെ എന്ത് ദുർഗതിയാണുണ്ടാകുന്നത്?
ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യഃ സംശയസ്യാസ്യ ചേത്താനയുപപദ്യതേ.
ഹേ കൃഷ്ണ, എന്റെ ഈ സംശയം പൂർണ്ണമായും പരിഹരിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. മറ്റാരും ഈ സംശയ പരിഹാരത്തിന് പ്രാപ്തിയുള്ളവരല്ല. ഇതിന് ശ്രീകൃഷ്ണൻ ഇങ്ങനെ മറുപടി നൽകി. ശ്രീ ഭഗവാനുവാച്ച:
പാർത്ഥനൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിദ് ദുർഗതിം താത ഗച്ഛതി.
പാർത്ഥ, പാർത്ഥിവ ശരീരത്തെ രഥമായി കരുതി മുന്നോട്ടു പോകുന്ന അർജുന, ആ പുരുഷന് ഈ ലോകത്തിലോ പരലോകത്തിലോ ഒരു നാശവുമുണ്ടാവുകയില്ല. എന്തെന്നാൽ അല്ലയോ അർജുന, പരമമംഗളദായകമായ നിയത കർമ്മങ്ങൾ ചെയ്യുന്ന ആർക്കും ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല. പിന്നെ എന്താണുണ്ടാവുക?
പ്രാപ്യ പുണ്യകൃതാം ലോകാ ഉഷിത്വാ ശാശ്വതി സമാ ശുചീനാം ശ്രീമതാം ഗേഹി
മനസ്സിളകിപ്പോയതുകൊണ്ട് യോഗഭ്രഷ്ടനായിപ്പോയ ആ പുരുഷൻ പുണ്യവാന്മാരുടെ ലോകത്തിലെത്തി വാസനകൾക്കനുകൂലമായ ഭോഗങ്ങൾ അനുഭവിച്ച ശേഷം ശുദ്ധമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു കഴിയുന്ന സജ്ജനങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ജനിക്കും.
അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാ ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം.
അഥവാ അവിടെ ജന്മം കിട്ടിയില്ലെങ്കിൽ ഉറച്ച ബുദ്ധിയുള്ള യോഗികളുടെ കുലത്തിൽ വന്ന് ജനിക്കും. സദാചാര നിരതമായ സജ്ജനങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ശുദ്ധമായ സംസ്കാരം കുട്ടിക്കാലം മുതലേ കിട്ടും. കബീർ, തുളസി, രൈദാസ്, വാത്മേകി തുടങ്ങിയവർക്ക് സജ്ജനഗൃഹങ്ങളില്ല. യോഗീകുലത്തിൽ തന്നെ പ്രവേശനം ലഭിച്ച് യോഗികളുടെ ഔരസപുത്രന്മാരായി ജനിക്കുമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യോഗികൾക്ക് വീടുപേക്ഷിക്കുന്നതിന് മുൻപ് മക്കളുണ്ടായിരുന്നുവെങ്കിൽ അവർ യോഗികളെ പിതൃഭക്തിയോടെ മാനിക്കുമെങ്കിലും തിരിച്ചങ്ങോട്ട് പുത്രതുല്യമായ പരിഗണന ഉണ്ടാകില്ല. കുടുംബബന്ധങ്ങളിൽ നിന്നും പുറത്ത് കടന്നവരാണവർ എന്നതാണ് കാരണം. എന്നാൽ യോഗികളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് ശിഷ്യരായി കഴിയുന്നവരെ അവർ പുത്രന്മാരെക്കാൾ എത്രയോ മടങ്ങ് അധികം മാനിക്കുന്നു. ഇവരെയാണ് സ്വന്തം പുത്രന്മാരായി കണക്കാക്കുന്നത്. യോഗ സംസ്കാരം ഇല്ലാത്തവരെ മഹാപുരുഷന്മാർ അനുയായികളായി സ്വീകരിക്കയില്ല. വിരക്തന്മാരെന്ന് ഭാവിച്ച് വരുന്നവരെയെല്ലാം ശിഷ്യന്മാരാക്കിയിരുന്നുവെങ്കിൽ പൂജ്യ പരമാനന്ദ ഗുരുവിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടാകുമായിരുന്നു. ശിഷ്യത്വം കാംക്ഷിച്ചു വന്ന പലരെയും അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി വീട്ടിലേക്കയച്ചു. അവർക്ക് സന്യാസിയാകാനുള്ള ഒരു യോഗ്യതയുമില്ലായിരുന്നു. ഒന്ന് രണ്ടുപേർ നിരാശരായി മലയിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തതായും കേട്ടിട്ടുണ്ട്. എന്നിട്ടും പൂജ്യ പരമാനന്ദ ഗുരു സന്യാസത്തിൽ വെള്ളം ചേർക്കാൻ മടിച്ചു. ശിഷ്യത്വം കിട്ടാത്തതുകൊണ്ട് ജീവനൊടുക്കിയവരെ പറ്റി കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ വാർത്ത വിഷമമുണ്ടാക്കുന്നതാണ്. അവർ മുൻപിൻ നോക്കാതെ മരണത്തിലേക്കെടുത്ത് ചാടുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനവരെ ആശ്രമത്തിൽ കൂടെ താമസിപ്പിക്കുമായിരുന്നു. കാലിടറി തെറ്റിലേക്ക് വഴുതി വീണുപോയ ചിലരെ സ്വീകരിച്ചതുകൊണ്ട് എന്തുവരാൻ? അനന്തതയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ചിലരെ പൂജ്യ പരമാനന്ദ ഗുരു ശിഷ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു യോഗഭ്രഷ്ടൻ വരുന്നുണ്ട്. പല ജന്മങ്ങളായി യോഗപഥത്തിൽ കാലിടറി സഞ്ചരിക്കുന്ന ആളാണ്. ബ്രഹ്മവിദ്യ ഉപദേശിച്ച് അയാളെക്കൂടി നേർവഴിക്ക് നയിക്കൂ എന്ന മട്ടിലായിരുന്നു അശരീരി. അങ്ങനെ മഹാപുരുഷത്വത്തിലേക്ക് കടന്നുവന്ന ഒരാൾ ധാർഗുണ്ടിയിൽ കഴിയുന്നുണ്ട്, മറ്റൊരാൾ അനസൂയായിൽ, വേറെ രണ്ടുപേർ മറ്റു ചില സ്ഥലങ്ങളിലും തപോനിഷ്ഠരായി കഴിയുന്നു. എന്നാൽ അങ്ങനെ സദ്ഗുരു പരമ്പരയിൽ സ്ഥാനം നേടിയിട്ടുള്ളവർ അധികമുണ്ടെന്ന് പറഞ്ഞുകൂടാ.
തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധോ കുരുനന്ദന.
അവിടെ ആ പുരുഷൻ പൂർവശരീരത്തിൽ സാധനകൾ അനുഷ്ഠിച്ച ബുദ്ധിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഹേ കുരുപുത്ര, പൂർവ സംസ്കാരത്തിന്റെ ബലം കൊണ്ട് ഭഗവത് പ്രാപ്തിയാവുന്ന ലക്ഷ്യത്തിലേക്ക് അനായാസം കടന്നുവരാനും ഇടയാകുന്നു.
പൂർവാഭ്യാസേന തേനൈവ ഹിയതേഹവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ.
സജ്ജനഗൃഹങ്ങളിൽ ജന്മം നേടിയ യോഗഭ്രഷ്ടന്മാർ പൂർവജന്മാഭ്യാസത്തിലൂടെ നേടിയ സംസ്കാരം നിമിത്തം ഭഗവന്മാർഗത്തിലേക്ക് ആകൃഷ്ടരാകുന്നു. യോഗത്തിൽ പ്രവർത്തിച്ച് പരാജയപ്പെട്ടവരാണെങ്കിലും ബ്രഹ്മജിജ്ഞാസുക്കളായ അവർ വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി നിർവാണപദം പ്രാപിക്കുന്നു. ഇതാണവരുടെ ലക്ഷ്യപ്രാപ്തിയുടെ രീതി. ഒരു ജന്മം കൊണ്ട് സിദ്ധി നേടുക അസാധ്യം തന്നെ.
പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം.
അനേക ജന്മങ്ങളായി പ്രയത്നം നടത്തുന്ന യോഗി പരമസിദ്ധി നേടുന്നു. പാടുപെട്ട് അഭ്യാസം ചെയ്യുന്ന യോഗി സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി ശുദ്ധി നേടി പരമഗതിയെ പ്രാപിക്കുന്നു. ലക്ഷ്യപ്രാപ്തിക്കുള്ള ക്രമം ഇങ്ങനെയാണ്. ആദ്യം ശിഥിലമായ യത്നത്തോടെ സാധന തുടങ്ങുന്നുവെങ്കിലും ലക്ഷ്യം നേടാതെ ജന്മമൊടുങ്ങുന്നു. പിന്നീട് സദ്ഗുരുവിന്റെ കുലത്തിൽ പിറവിയെടുക്കുന്നു. നിരന്തരമായ അഭ്യാസത്തിലൂടെ പരമഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. യോഗത്തിൽ വിതച്ച വിത്ത് ഒരിക്കലും കരിഞ്ഞു പോകയില്ല. അഭ്യസിച്ചതനുസരിച്ചുള്ള കർമ്മത്തിന്റെ ഫലം എന്നായാലും ലഭിക്കുക തന്നെ ചെയ്യും. രണ്ടടിയെ വെച്ചുള്ളൂവെങ്കിലും ആ സാധന ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഏത് പരിതസ്ഥിതിയിൽ കഴിയുന്നവർക്കും സാധന ചെയ്യാം. ജോലി തിരക്കുകളിൽപ്പെട്ടവർക്ക് കുറച്ചു നേരത്തേക്ക് മാത്രമേ സാധന ചെയ്യാൻ പറ്റൂ. എന്തെന്നാൽ അവരുടെ പക്കൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഏതു നിറത്തിലും തരത്തിലുമുള്ള ഏത് ദേശക്കാർക്കും ഗീതയിലെ ഉപദേശങ്ങൾ സ്വീകരിക്കാം. സ്ഥിരപ്രയത്നം ചെയ്യുന്ന ആർക്കും ഗീത സംരക്ഷണം നൽകും. ഇടയ്ക്കിടെ പ്രയത്നിക്കാൻ മാത്രം സൗകര്യമുള്ള ഗൃഹസ്ഥർക്കും ഇത് രക്ഷോപായമാണ്. ഗീത വിരക്തനും ഗൃഹസ്ഥനും ശിക്ഷിതനും അശിക്ഷിതനും അടങ്ങിയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. സന്യാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഒടുവിൽ യോഗേശ്വരൻ തന്റെ നിഗമനം അറിയിക്കുന്നു.
തപസ്വിഭ്യോധികോ യോഗീ ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗീ തസ്മാദ് യോഗീ ഭവാർജുന.
തപസ്വികളെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി. മാത്രമല്ല, ജ്ഞാനികളെക്കാളും കർമ്മികളെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. ആകയാൽ ഹേ അർജുന, നീ യോഗിയാവുക. തപസ്വി മനസ്സും ഇന്ദ്രിയങ്ങളും യോഗാചര്യയിൽ നിക്ഷേപിക്കാൻ തപസ്സു ചെയ്യുന്ന ആൾ. എന്നാൽ യോഗത്തിൽ പൂർണമായും ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളാണ് തപസ്വി. കർമ്മി നിയത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾ. സ്വന്തം ശക്തിയെപ്പറ്റി മനസ്സിലാക്കാതെ അർപ്പണ മനോഭാവമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. ജ്ഞാനി യജ്ഞപ്രക്രിയകളാകുന്ന നിയത കർമ്മങ്ങൾ നേരാവണ്ണം അറിഞ്ഞ് തന്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കി ലാഭനഷ്ടങ്ങൾ ഒരുപോലെ കണക്കാക്കി അനുഷ്ഠിക്കുന്ന ആൾ. യോഗി പരമാത്മാവിൽ നിറഞ്ഞ ഭക്തിയോടെ സമർപ്പണ മനോഭാവത്തോടെ നിയതവിധിപ്രകാരം നിഷ്കാമകർമ്മമനുഷ്ഠിക്കുന്ന യോഗിയുടെ സംരക്ഷണ ചുമതല ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നു. അതിനാൽ അധപ്പതനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും ഈ യോഗിക്ക് ഭയപ്പെടേണ്ട കാര്യം ഇല്ലാതാകുന്നു. എന്തെന്നാൽ പരമതത്വമായ ആത്മാവ് തന്റെ സംരക്ഷണ ചുമതല പൂർണമായും ഏറ്റെടുത്തിരിക്കുന്നതിനാൽ തപസ്വി ഇപ്പോൾ യോഗിയാകാനുള്ള യത്നത്തിലാണ്. കർമ്മിയാകട്ടെ കർമ്മം മാത്രം അറിഞ്ഞു ചെയ്യുന്നു. ഇവർ ചിലപ്പോൾ പരാജയം വരിച്ചേക്കാം. എന്തെന്നാൽ ഈ രണ്ടു കൂട്ടർക്കും അർപ്പണ മനോഭാവം ഇല്ല. തങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും കാണാനുള്ള കഴിവില്ല. എന്നാൽ ജ്ഞാനിക്ക് യോഗത്തിന്റെ സവിശേഷതകളെപ്പറ്റി അറിയാം. മാത്രമല്ല, സ്വന്തം ശക്തിയെപ്പറ്റിയും ജ്ഞാനമുണ്ട്. എന്നാൽ നിഷ്കാമകർമ്മയോഗിയാകട്ടെ, ഭഗവാന് തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്. തന്റെ സംരക്ഷണ ചുമതല മുഴുവൻ അവിടെ നിക്ഷിപ്തമാണ്. ജ്ഞാനിയും യോഗിയും പരമമംഗളത്തിലേക്ക് നയിക്കുന്ന ശരിയായ പാതയിൽ തന്നെ. എങ്കിലും ഈ രണ്ടുപേരിൽ കൂടുതൽ ശ്രേഷ്ഠൻ യോഗിയാണ്. എന്തെന്നാൽ യോഗി ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നത് ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് യോഗിയാകാനും സമർപ്പണ മനോഭാവത്തോടെ യോഗം അനുഷ്ഠിക്കാനുമാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെടുന്നത്. യോഗി ശ്രേഷ്ഠനാണ്, എന്നാൽ യോഗി അന്തരാത്മാവുമായി ഐക്യം പ്രാപിച്ചാൽ അതിശ്രേഷ്ഠനായിത്തീരും.
യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതെ യോ മാം സമേ യുക്തതമോ മതഃ.
സമ്പൂർണ്ണ നിഷ്കാമകർമ്മങ്ങളിൽ തന്നെ അത്യന്തം ശ്രദ്ധാലുവായി അന്തരാത്മാവിൽ ഇറങ്ങിനിന്ന് ആന്തരിക ചിന്തനത്തിലൂടെ എന്നെ നിരന്തരം ഭജിക്കുന്ന യോഗി അതിശ്രേഷ്ഠനും എനിക്ക് അങ്ങേയറ്റം അഭിമതനുമത്രേ. ഭജനം പ്രദർശിപ്പിക്കാനുള്ള വിഷയമല്ല. പ്രദർശിപ്പിക്കൽ സമൂഹത്തിനിഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഭഗവാന് അത് അംഗീകാര്യമല്ല. ഗൂഢമായി നടത്തേണ്ടതാണ് ഈശ്വരധ്യാനം. അത് അന്തഃക്കരണത്തിൽ നിന്നുണ്ടാകണം. പ്രകടനപരമാകുമ്പോൾ ധ്യാനം ബാഹ്യമായി പോകും. നിഷ്കർഷം: ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഫലത്തെ ആശ്രയിക്കാതെ യഥാവിധി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സന്യാസിയാണ് യോഗി എന്ന് ശ്രീകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ക്രിയകളും അഗ്നികാര്യവും മറ്റും ഉപേക്ഷിച്ചെന്ന് വെച്ച് സന്യാസിയോ യോഗിയോ ആയിക്കൊള്ളണമെന്നില്ല. സന്യാസിയാവണമെങ്കിൽ സങ്കല്പങ്ങളെ ത്യജിക്കണം. എന്റെ മനസ്സ് സങ്കല്പരഹിതമാണ് എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. കർമ്മം ചെയ്തു ചെയ്ത് യോഗാരൂഢനാകുമ്പോൾ സർവസങ്കല്പങ്ങളും ക്രമേണ നഷ്ടമാകും. സങ്കല്പങ്ങളുടെ ന്യാസം അഥവാ ത്യാഗം ആണ് സന്യാസം. ആത്മാവ് ചിലപ്പോൾ അധോഗതിയെ പ്രാപിക്കുമെന്നും എന്നാൽ സാധനകൾ ചെയ്ത് ഉദ്ധരിക്കാനാവുമെന്നും യോഗേശ്വരൻ പറയുന്നു. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കീഴടക്കിയവർക്ക് ആത്മാവ് ഉറ്റ ബന്ധുവായി വർത്തിക്കുമെന്നും കീഴടക്കാത്തവർക്ക് ശത്രുവായിത്തീരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ അധോഗതിയിലേക്ക് നയിക്കാതെ ആത്മാവിനെ ഉദ്ധരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ലക്ഷ്യത്തിലെത്തിയ യോഗിയുടെ യജ്ഞവേദിയിലെ ഇരിപ്പിടത്തെപ്പറ്റിയും ഇരിക്കുന്ന രീതിയെപ്പറ്റിയും ആഹാരവിഹാരങ്ങളെപ്പറ്റിയുമെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. യോഗിയുടെ നിരോധിക്കപ്പെട്ട ചിത്തത്തെ കാറ്റടിച്ചിളക്കാത്ത ദീപത്തോടുപമിച്ചിരിക്കുന്നു. യോഗത്തിന്റെ പരമകാഷ്ഠ അനന്തമായ ആനന്ദാനുഭവമാണ്. അതാണ് മോക്ഷമെന്ന് പറയുന്നതും. പരമാത്മാവുമായുള്ള സംഗമമാണ് യോഗം. യോഗി ഉയർന്നവരിലും താഴ്ന്നവരിലുമെല്ലാം സമദൃഷ്ടി പുലർത്തും. മനസ്സ് വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെ നിർബന്ധമായും പിന്തിരിപ്പിക്കണം. മനോജയം അത്യന്തം വിഷമകരമാണ്. എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ നിയന്ത്രിക്കാമെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. യോഗഭ്രഷ്ടന്മാർക്ക് ചില ജന്മങ്ങൾ വേണ്ടിവരും ലക്ഷ്യത്തിലെത്താൻ. യോഗി മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാകുന്നു. അതിനാൽ യോഗനിരതനാകാൻ അർജുനനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. അഭ്യാസം കൊണ്ടാണ് യോഗസിദ്ധി നേടേണ്ടതെന്ന് ഇവിടെ ഊന്നിപ്പറയുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അഭ്യാസയോഗോ നാമ ഷഷ്ടോധ്യായ. ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത് സാരഭൂതവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ അഭ്യാസയോഗം എന്ന ആറാം അധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടകടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഃ യഥാർത്ഥ ഗീതാഭാഷ്യേ അഭ്യാസയോഗോ നാമ ഷഷ്ഠോധ്യായ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടകടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാഭാഷ്യത്തിൽ അഭ്യാസയോഗം എന്ന 6-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം തത്സത്.